بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين سيدنا ونبينا وحبيبنا وشفيعنا محمد وآله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون وقال تعالى وإذا مروا باللغو مروا كراما وقال النبي صلى الله تعالى عليه وسلم من حسن اسلام المرء تركه ما لا يعني. ابھی آپ کے سامنے قرآن کی آیات اور نبی کریم صلی اللہ تعالیٰ علیہ وسلم کا ایک مختصر اور جامع ارشاد پیش کیا. من حسن اسلامی مرے ترکہو مالا یعنی, آدمی کے اسلام کی خوبی یہ ہے کہ وہ لا یعنی چیزوں کو چھوڑ دو. ہمارے یہاں مدارس میں ہمارے آخری سال میں عالمیت کے جس کو دورہ حدیث کہا جاتا ہے, جن حدیث کی کتابوں کو پڑھایا جاتا ہے ان میں ایک ہے سنن ابو داؤد. اس کے مؤلف حضرت امام ابو داؤد رحمۃ اللہ علیہ سلیمان ابن اشعث سجستانی ہیں, وہ فرماتے ہیں ان کا مقام علم حدیث میں بڑا اونچا. محدث موسیٰ ابن ہارون فرماتے ہیں خلق ابو داؤد فی الدنیا للحدیث و فی الآخرۃ للجنہ, امام ابو داؤد دنیا میں تو علم حدیث کے لیے اور آخرت میں جنت کے لیے پیدا کیے گئے. یہ سنن ابو داؤد جب محدث محمد ابن اسحاق ثقانی اور محدث ابراہیم حربی کے پاس پہنچی تو اس کو دیکھ کر ان دونوں حضرات نے یہ کہا اولین لابی داؤد الحدیث ہو کما اولین داؤد علیہ السلام الحدیث, کہ امام ابو داؤد کے لیے اللہ تبارک و تعالیٰ کی طرف سے علم حدیث کو ایسا آسان اور نرم کر دیا گیا جیسے حضرت داؤد علیہ نبینا علیہ الصلاۃ والسلام کے لیے لوہے کو نرم کیا گیا تھا. یہ جو امام ابو داؤد ہیں وہ فرماتے ہیں کہ میں نے نبی کریم صلی اللہ تعالیٰ علیہ وسلم کی 500,000 حدیثیں لکھی, ان میں سے انتخاب کر کے چن کر 4,800 احادیث کو اپنی اس کتاب سنن ابو داؤد کے اندر مختلف عنوانات کے تحت مرتب کر کے لوگوں کے سامنے پیش کیا. پھر فرماتے ہیں وَيَكْفِلِ الْإِنسَانَ لَدِينِهِ مِنْهَا أَرْبَعَةُ أَحَادِيثَ, پورے اس ذخیرۂ حدیث میں کسی بھی آدمی کے دیندار بننے کے لیے 4 حدیثیں کافی ہیں. اور وہ 4 حدیثیں انہوں نے گنوائی, پہلی تو انما الاعمال بالنیات, دوسری الحلال بین والحرام بین وبینهما امور مشتبهات, تیسری لا یکون المرء مومنا حتی یرضا لاخیه ما یرضا لنفسه, اور چوتھی یہ من حسن اسلام مرے ترک ہو مارا یعنی. گویا پورے ذخیرہ حدیث کا خلاصہ ان چار حدیث کے اندر آ جاتا ہے.
വളരെ സമഗ്രമായ സമ്പൂർണമായ പക്ഷേ വളരെ ചുരുങ്ങിയ ഒരു ഹദീസാണ് നിങ്ങളുടെ മുന്നിൽ ഓതിയത്. അതേപോലെ ആയത്തും മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി, ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. ഇൽമുൽ ഹദീസിൽ മഹാനായ പണ്ഡിതൻ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, സുലൈമാൻ ബിൻ അഷ്ഹസ് സിജസ്താനി റഹ്മത്തുള്ളാഹ്, അദ്ദേഹം തൻ്റെ ഇൽമുൽ ഹദീസിൽ ആഴത്തിലുള്ള പണ്ഡിതനാണ്. ഇൽമുൽ ഹദീസിനെ സംബന്ധിച്ച് വളരെ വിശാലമായ ഗ്രന്ഥം രചിച്ച മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ ഇൽമിനെ സംബന്ധിച്ച് ആ ഗ്രന്ഥത്തിൻ്റെ സംബന്ധിച്ച് വിവരം കിട്ടിയ ഒരാൾ പറഞ്ഞത്, ഇമാം അബൂ ദാവൂദ് ദുനിയാവിൽ ഹദീസിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, ആഖിറത്തിൽ അദ്ദേഹത്തെ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ഇത്രത്തോളം വിശാലമായ ആഴത്തിൽ പരന്ന ഇൽമെ ഹദീസിന്റെ വിജ്ഞാനമുള്ള പണ്ഡിതനാണ് അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ മറ്റ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ പറ്റി അഭിപ്രായപ്പെട്ടത്, ദാവൂദ് അലൈഹിസ്സലാമിക്ക് പ്രകാരം ഇരുമ്പ് മയമാക്കി കൊടുക്കപ്പെട്ടുവോ ആ നിലയിൽ ഹദീസിന് അല്ലാഹു തആല അദ്ദേഹത്തിന് എളുപ്പമായി മയമാക്കി കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഈ മഹാനവറുകളുടെ ഹദീസിലുള്ള അവഗാഹത്തെ സംബന്ധിച്ച്, വിശാലമായ അറിവിനെ സംബന്ധിച്ച് ശേഷമുള്ള മുഹദ്ദിസുകൾ വളരെ ഉന്നതമായ വാക്കുകളാണ് പറഞ്ഞത്. മഹാനവറുകൾ തൻ്റെ അബൂ ദാവൂദ് എന്ന ഗ്രന്ഥത്തിൽ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടി അതിൽ നാല് ഹദീസുകളെ സംബന്ധിച്ച് ഒരു മനുഷ്യന് യഥാർത്ഥ ആഹ്റത്തിൽ രക്ഷപ്പെടുന്നതിന് ഇതിലെ നാല് ഹദീസുകൾ മതിയാകുമെന്ന് അദ്ദേഹം എഴുതി. ഒന്നാമത്തെ ഹദീസ്, ഇന്നമല്ല അമാല മിന്നിയ, അമലുകൾ അതിൻ്റെ നീയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ്, ഇന്നമല്ല അമാൽ മിന്നിയ. രണ്ടാമത് അൽ ഹലാൽ ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ ഒബൈനഹുമ ഉമൂർ മുസ്തബിഹാത്തുൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഹദീസ്. മറ്റൊന്നാണ് ലാ യകൂനുൽ മുഅ്മിനു ലാ യകൂനുർ റജുലു മുഅ്മിനൻ ഹത്താ യർളാ ലിഅഖീഹി മാ യർളാ ലിനഫ്സിഹി എന്ന് പറയുന്ന ഹദീസ്. നാലാമത്തെ ഹദീസാണ് ഇവിടെ ഇപ്പോൾ ഓതപ്പെട്ട, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഹി തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഭംഗിയിൽപ്പെട്ടതാണ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്ത അവന് ഗുണകരമല്ലാത്ത കാര്യങ്ങളെ അവൻ വർജിക്കുക, അവൻ്റെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ വർജിക്കുക എന്നുള്ളത് അവൻ്റെ ഈമാനിൻ്റെ ഉയർന്ന അവസ്ഥയിൽപ്പെട്ടതാണ്, ഈമാനിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണ് എന്നറിയിക്കുന്ന ഹദീസ്. അപ്പൊ ഈ നാല് ഹദീസ് അനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ അയാളുടെ വിജയത്തിന് അത് മതിയായതാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞ ഈ നാല് ഹദീസുകളിൽ ഒരു ഹദീസാണ് നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെട്ടത്. വളരെ ചെറുതെങ്കിലും വളരെ സമഗ്രമായ വളരെ ഉയർന്ന ഉപദേശമാണ് ഈ ഹദീസിലൂടെ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്.
യേ നബിയെ കരീം സല്ലല്ലാഹു തആല അലൈഹി വസല്ലം കെ ജിൻ ചാർ ഇർശാദാത് കോ ഹദരത്ത് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി നെ پورے ذخیرہ حدیث کے کا خلاصہ قرار دیا, ان میں ایک ہے من حسن اسلام المرء ترکہ ما لا یعنی, آدمی کے اسلام کی خوبی یہ ہے کہ وہ لا یعنی کو چھوڑ دے. اب سوال پیدا ہوتا ہے کہ لا یعنی کس کو کہتے ہیں؟ تو لا یعنی کا مطلب یہ ہے وہ بات یا وہ کام, وہ قول یا وہ فعل جس کا نہ تو دنیا میں کوئی فائدہ ہو نہ آخرت میں. اگر آپ کوئی بات اپنی زبان سے نکالتے ہیں اس سے دنیا کا کوئی فائدہ ہے تو اس کو لایانی نہیں کہیں گے, اس سے آخرت کا کوئی فائدہ ہے تو وہ لایانی نہیں ہے, فضول اور بیکار نہیں ہے. ایسے ہی کوئی کام آپ انجام دیتے ہیں فعل اور اس سے آپ کا دنیا کا کوئی فائدہ ہے تو وہ بھی لایان ہی نہیں کہا جائے گا, اور آخرت کا ہے دنیا کا نہیں ہے لیکن آخرت کا ہے تو بھی لایان ہی نہیں. گویا ہر وہ کام جو اور ہر وہ کام اور ہر وہ بات جس میں نہ تو دنیا کا فائدہ ہو نہ آخرت کا, اس کو کہتے ہیں لایانی. اگر فائدہ ہے تو وہ لایانی نہیں ہے. یہ دو چیزیں, یہ قول اور بات اور کام. ویسے ہمارے حضرت مفتی محمود حسن گنگوئی رحمۃ اللہ علیہ کے ساتھ افریقہ کے سفر میں ایک مرتبہ ایک صاحب کے یہاں جانا ہوا, گھر میں داخل ہوئے تو وہاں کونے میں ایک بڑا یہ رکھا ہوا تھا پوٹ, تو حضرت نے پوچھا ماں کے مالک کے مکان سے یہ کیا ہے؟ کہ یہ پوٹ ہے. مطلب کیا کام آتا ہے؟ کہ کچھ ایسی شو کے لیے. تو حضرت نے فرمایا اب تک تو ہم یہ سمجھتے تھے کہ لایانی میں دو ہی بات چیزیں آتی ہیں, قول اور عمل. اب تو چیزیں بھی لایانی میں, یعنی ایسی چیز جس کا نہ دنیا میں کوئی فائدہ ہو نہ آخرت میں. یہ میں اس لیے بھی بیان کرتا ہوں کہ اس مصیبت میں ہم اہل علم بھی بہت گرفتار دھیرے دھیرے ہوتے جا رہے ہیں, ایسی چیزیں خریدتے ہیں جو ہمارے دنیا کی نہ تو دنیا کے کام کی ہے نہ آخرت کے فائدے کی. بہرحال لایانی کا مطلب میں بیان کر رہا تھا. لایانی یعنی کیا؟ فضول, بیکار, ویرتھ. آپ کی اسی ویرتھ بولتے ہیں, ہاں اسی کام کو ہماری گجراتی میں بھی ویرتھ ہی بولتے ہیں, ملیالم میں بھی ویرتھ ہی بولیں گے. وہ بات اور وہ کام جو ویرتھ ہو, جس کا کوئی فائدہ نہ دنیاوی اعتبار سے ہو نہ آخرت کے اعتبار سے, ایسی بات کو اور ایسے کام کو لایانی کہا جاتا ہے. اب گویا کوئی آدمی دیندار کب کہلائے گا؟ بقول امام ابو داؤد رحمۃ اللہ علیہ کے کہ ہر آدمی کے دیندار بننے کے لیے جو ضروری ہے ان میں ایک چیز یہ بھی ہے کہ وہ لایانی کو کیا کر دے, چھوڑ دے. یعنی ایسی فضول ویرتھ بات بھی اپنی زبان سے کبھی نہ نکالے اور فضول کام ویرتھ کام بھی کبھی نہ کرے, تب وہ گویا حقیقی معنی میں مومن بن سکتا ہے, دیندار کہا جا سکتا ہے.
എന്താണ് ഈ ആവശ്യമില്ലാത്ത കാര്യം? ആവശ്യമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ദുന്യാവിൽ ദുന്യവിയായ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, അതായത് വാക്ക് പ്രവൃത്തി, ദുന്യാവിൽ തനിക്ക് ഗുണകരമല്ലാത്ത വാക്കുകൾ പറയുക, ഇതും അനാവശ്യമായ കാര്യമാണ്. ഈ ലായാനി എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ദുന്യാവിൽ തനിക്ക് പ്രയോജനമില്ലാത്ത വാക്ക്, അതേപോലെ പ്രവൃത്തി, ഇത് ഒരു വാക്ക് പറയുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പ്രവർത്തിക്കുക. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ദുന്യാവിൽ ഗുണകരമല്ലാത്ത കാര്യത്തെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പറയുക, ഇത് ലായാനിയാണ്. ഇനി മറ്റൊന്ന് ദുന്യാവിൽ പ്രയോജനമില്ല പക്ഷെ ആഹൃത്തിൽ പ്രയോജനമുള്ളതാണ്, അത് തീർച്ചയായിട്ടും ലായാനിയല്ല. അപ്പോൾ ദുന്യാവിൽ തനിക്ക് നേട്ടമുണ്ടാവണം, ഗുണകരമാവുണ്ടാവണം, അതായത് ഇസ്ലാം അംഗീകരിച്ച സ്വഭാവത്തിൽ കൂടിയുള്ള നേട്ടങ്ങൾ ലഭ്യമാകുന്ന കാര്യം. അപ്പോൾ ദുന്യാവിലും ആഹൃത്തിലും പ്രയോജനമില്ലാത്ത വാക്ക്, പ്രവൃത്തി ഇവകളാണ് തർക്കുമാലായാണിയുടെ മാലായാണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കും. മാനാവുകൾ പറഞ്ഞു, ഷെയ്ഖിന്റെ ഷെയ്ഖ് മൗലാന മുഫ്തി മഹ്മൂദ് ഹസൻ ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം ആഫ്രിക്കയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഈ ഘട്ടത്തിൽ അവിടുത്തെ സംബന്ധത്തെ വീട്ടിൽ കയറി ചെന്നപ്പോൾ വീടിന്റെ മൂലയിൽ ഒരു കുടം വെച്ചിരിക്കുന്നത് കണ്ടു, വലിയ കുടം വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇത് വെറുതെ വെച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാധാരണ ആവശ്യമില്ലാത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്ത മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയും വാക്കുമാണ്. അപ്പൊ ഇവിടെ മനുഷ്യൻ ആവശ്യമില്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളും ലായാനിയിൽ പെട്ടിരിക്കുന്നു എന്ന് ഇതിലൂടെ മനസ്സിലായി എന്ന് മൗലാന മുഫ്തി മഹ്മൂദ് ഹസൻ ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി ആ സന്ദർഭത്തിൽ പറഞ്ഞു പറയുകയാണ്. അപ്പൊ ഏതായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചത് അലുമിനിയം പോലും പ്രയോജനരഹിതമായ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുകയും അതേപോലുള്ള അനാവശ്യമായ കാര്യങ്ങളിൽ ബന്ധപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകൾ, ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ, ആവശ്യമില്ലാത്ത വസ്തുക്കൾ, ഇതെല്ലാമാണ് ലായാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഇത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകണം, ദീൻദാറാകണം, ദീനുള്ളവനാകണം, അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവനാകണമെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ആവശ്യമില്ലാത്ത വാക്ക്, പ്രവൃത്തികൾ, അതേപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ശേഖരിക്കുക പോലുള്ള പ്രവൃത്തിയിൽ നിന്നും അവൻ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ട ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യനായി തീരുകയുള്ളൂ എന്ന് നമുക്ക് ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കാം.
قرآن پاک میں بھی اللہ تبارک و تعالیٰ نے کامیاب اور فلاح یاب اہل ایمان کے جو اوصاف بتلائے ہیں سورہ المومنون کے شروع میں, قد افلح المومنون الذین هم فی صلاتهم خاشعون والذین هم عن اللغو معرضون والذین هم للزکاة فاعلون. آگے اور بھی کئی اوصاف ہیں. گویا وہ ایمان والے فلاح یاب ہیں, کامیاب ہیں. مفلحون فلاح سے بنا ہے, حضرت مولانا مفتی محمد شفیع صاحب معارف القرآن میں فرماتے ہیں کہ لفظ فلاح عربی زبان میں ایسا مفہوم دیتا ہے کہ اس کو ادا کرنے کے لیے ہماری اردو زبان میں ایسا کوئی جامع لفظ موجود نہیں. ترجمہ ہم کرتے ہیں کامیاب, لیکن یہ لفظ کامیاب جو ہے وہ بھی فلاح کے مفہوم کو جیسا کہ اس کا حق ہے کما حق کو ادا نہیں کر پاتا. اس لیے کہ فلاح کا مطلب یہ ہے کہ وہ چیز جس کے ذریعے سے آدمی کو دنیا اور آخرت کی خوشحالی حاصل ہو, ایسی چیز کو فلاح کہا جاتا ہے. نماز کے لیے بھی اذان میں جب دعوت دی جاتی ہے حی علی الصلاۃ حی علی الفلاح. تو بہرحال یہ قرآن میں جن اہل ایمان کو فلاح یاب قرار دیا گیا ان کے جو اوصاف بتلائے گئے ان اوصاف میں ایک وصف والذین هم عن اللغو معرضون. لغو کے دو مطلب بیان کیے ہیں مفسرین نے, دوسرے مطلب کو میں ابھی نہیں چھیڑتا. ہمارے اس موضوع سے متعلق جو مطلب ہے وہ ایک یہ ہے کہ فضول چیزوں سے اور فضول کاموں سے جو لوگ کیا کرتے ہیں, اعراض کرتے ہیں, اس سے بے اعتنا, اس کی طرف دھیان دیتے نہیں, وہ کام نہیں کرتے, فضول کام بھی اور فضول بات بھی, اس سے گویا وہ اپنے آپ کو دور رکھتے ہیں. یہ علامت بتائی گئی کس کی؟ کامیاب اہل ایمان کی. معلوم ہوا کامیابی حاصل نہیں ہو سکتی جب تک کہ آدمی اپنے آپ کو اس لایانی سے دور نہ رکھے.
اللہ سبحانہ وتعالی سورۃ مؤمنون ان ആരംഭത്തിലുള്ള ആയത്തുകളിലൂടെ വിജയിയായ ഒരു വിശ്വാസിയുടെ അടയാളങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാതിഹിം ഖാശിഊൻ. അതിലൊരു വിശേഷണമാണ് അനാവശ്യമായ, ഗുണകരമല്ലാത്ത, പ്രയോജനമല്ലാത്ത, ഇല്ലാത്ത വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് ദൂരത്താകുക. അവിടെ ഖദ അഫ്ലഹൽ മുഅ്മിനൂൻ, ഫലാഹ് എന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിരിക്കുന്നത്. മഅരിഫുൽ ഖുർആനിൽ മൗലാനാ മുഫ്തി ഷഫീ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഫലാഹ് എന്ന പദത്തെ സംബന്ധിച്ച് പറഞ്ഞത്, ആ ഫലാഹിന്റെ വിശാല അർത്ഥത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്വഭാവത്തിൽ ആ പദത്തെ തർജ്ജമ ചെയ്യാനുള്ള ഒരു വേണ്ട ഒരു പദം ഉറുദു ഭാഷയിൽ ഇല്ല. അത്രത്തോളം ഒരു വിശാലത ഉൾക്കൊള്ളുന്ന, വിശാല അർത്ഥം ഉൾക്കൊള്ളുന്ന, ഉയർന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഫലാഹ് എന്നുള്ളത്. അതായത് ദുനിയാവിലെയും ആഖിറത്തിലും ഒരു മനുഷ്യൻ സന്തോഷവാനായിരിക്കുന്നത് ആയിരിക്കുക, ഈ അവസ്ഥയ്ക്കാണ് ഫലാഹ് എന്ന് പറയുക. ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യൻ സന്തോഷകരമായ അവസ്ഥ, സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ അവസ്ഥ ഒരാൾക്ക് കിട്ടുന്നതിനാണ് ഫലാഹ് എന്ന് പറയുന്നത്. ഒരൊറ്റ പദത്തിലൂടെ അതിനെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പദം ഉറുദു ഭാഷയിൽ ഇല്ല എന്ന് മൗലാനാ മുഫ്തി ഷഫീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പൊ അത്ര ഉയർന്ന വാക്കിലൂടെയാണ് ഒരു വിശ്വാസി വിജയിയാകുന്നത്. ദുനിയാവിന്റെയും ആഹ്ലാദത്തിന്റെയും എല്ലാവിധ സന്തോഷകരമായ അവസ്ഥയും ഒരാൾക്ക് കിട്ടുന്ന ഒരു വിശ്വാസിയായ ഒരു വ്യക്തി ആയിത്തീരണമെങ്കിൽ അവൻ ആവശ്യമില്ലാത്ത അനാവശ്യമായ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിലും ആഹാരത്തിലും ഗുണം ചെയ്യാത്ത ഒരു നേട്ടവും ഇല്ലാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുന്നില്ല മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ട ദുനിയാവിന്റെയും ആഹാരത്തിന്റെയും എല്ലാവിധ നന്മകളും സന്തോഷങ്ങളും കരസ്ഥമായവനായി ഒരു വിശ്വാസിക്ക് ആയിത്തീരാൻ കഴിയുകയുള്ളൂ എന്ന് ഈ ആയത്തിൽ വിശ്വാസികളുടെ വിശേഷങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു വിശേഷണമായിട്ട് ഈ അവസ്ഥയാണ് ഒരു വിജയിയായ വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. വേറെ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വല്ലദീനഹും അനില്ലാഹി മുഖലിദൂൻ, മോശമായ കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, വൃദ്ധമായ കാര്യങ്ങൾ, വൃദ്ധമായ പ്രവൃത്തികൾ, വൃദ്ധമായ പ്രവർത്തനങ്ങളും വസ്തുക്കൾ, ഇതിൽ നിന്നെല്ലാം അകന്ന് അതിൽ നിന്നെല്ലാം ദൂരത്തായി കഴിഞ്ഞുകൂടുന്നവരാരോ അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിന്റെയും ആഹാരത്തിന്റെയും എല്ലാവിധ സന്തോഷവും കരസ്ഥമാക്കാൻ അർഹനാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്,
അറിയിക്കുക. اس لیے کہ اللہ تبارک و تعالیٰ نے یہ زندگی جو ہمیں عطا فرمائی ہے وہ بہت قیمتی ہے. اس کا ایک ایک لمحہ, اس کا ایک ایک سیکنڈ اتنا قیمتی ہے کہ ہمیں اس کو ایسے کاموں میں استعمال کرنا ہے جس کے میں ہمارا فائدہ ہو, بیکار چیزوں سے اپنے آپ کو دور رہنا ہے, رکھنا ہے. ہمارے اسلاف کرام کے یہاں اس کا بڑا اہتمام تھا, وہ ایک ایک منٹ کو وصول کرنے کا اہتمام کرتے تھے. حضرت علی جرجانی رحمۃ اللہ علیہ کے متعلق لکھا ہے کہ وہ روٹی کو کھانے کے بجائے ستو پھانک لیا کرتے تھے. کسی نے ان سے پوچھا, حضرت آپ ستو پھانکتے روٹی نہیں کھاتے؟ روٹی کو چبانا پڑتا ہے, چبانے کے بعد پھر وہ حلق سے نیچے اترتی ہے, ہمارے کام کی بنتی ہے. تو ستو لے کے پھانک لیا, حلق سے اتار دیا, ضرورت پوری ہو جاتی ہے. تو میں نے دونوں میں, دونوں کے وقت میں فرق دیکھا. روٹی کو چبانے میں جو دیر لگتی ہے, ستو جلدی سے نمٹ جاتا ہے, اتنا وقت بچ جاتا ہے جس میں میں 70 یعنی 70 مرتبہ سبحان اللہ پڑھ سکتا ہوں. گویا اس فائدے کو حاصل کرنے کے لیے انہوں نے روٹی کھانے کے بجائے ستو پھانکنا شروع کر دیا. اور لکھا ہے کہ ان کا یہ معمول 40 سال سے تھا. کتنے سال سے؟ 40 سال. ہم تو دو چار دن جو ہے بریانی اور زردہ کھائے نا, تو ابھی ہماری طبیعت رکتانے لگتی ہے, کچھ دوسرا چاہیے بنو اسرائیل کی طرح, بنایا کہ نہیں. لیکن وہ اپنے وقت کو بچا کر اس کو استعمال, صحیح استعمال کرنے کے لیے 40 سال سے روٹی کے بجائے خالی ستو پر اکتفا کر رہے ہیں. حضرت داؤد طائی رحمۃ اللہ علیہ, یہ بھی بہت بڑے بزرگ گزرے ہیں, ان کے حالات میں لکھا ہے کہ وہ روٹی کو چبا کر کھانے کے بجائے پانی میں بھگو دیتے تھے, جب نرم ہو جاتی منہ میں رکھ کر اتار دیتے نیچے. بھائی روٹی کا مقصد تو اتنی غذائیت حاصل کرنا ہے جس سے طاقت آوے, تو آپ چبا کر کھاویں تو بھی یا جیسے ہی اتار دیں تو بھی وہ مقصد حاصل ہو جائے گا. اس نے پوچھا, حضرت آپ چبانے کے بجائے اس طرح بھگو کر نرم کر کے کھا لیتے ہیں؟ کہا میں نے دونوں کے وقت کا اندازہ لگایا, چبا کر کھانے میں دیر لگتی, بھگو کر کھا لیتا ہوں تو اتنا وقت بچ جاتا ہے جس میں میں قرآن پاک کی 50 آیتوں کی تلاوت کر لیتا ہوں. گویا اس مقصد کے لیے اپنی زندگی کے اس وقت کو بھی, کھانے میں بھی جو وقت لگ رہا ہے وہ وقت ان کو گویا ناگوان ہے کہ اتنا وقت ادھر کیوں لگ رہا ہے. ہمارے اکابر کے حالات کو اگر ہم پڑھیں نا, تو امام رازی رحمۃ اللہ علیہ کے حالات میں لکھا ہے کہ وہ کھانے کے اندر جو وقت لگتا ہے وہ بھی مجھے اس کا بڑا افسوس رہتا ہے کہ اس وقت میں میں کتاب کا مطالعہ نہیں کر سکتا اور جو ہے کوئی تصنیف تعلیم کا کام نہیں کر سکتا. حالانکہ کھانا یہ تو ایک فطری ضرورت ہے. علامہ ابن تیمیہ رحمۃ اللہ علیہ کے دادا تھے, ان کے حالات میں لکھا ہے کہ وہ بیت الخلا میں جاتے تھے تو بھی باہر کسی طالب علم کو کتاب لے کر بٹھا دیتے تھے, یہ پڑھتے ہیں تاکہ ان کے کان میں آواز آئے. اتنا وہ مطالعہ اندر خود تو کر نہیں سکتے تھے, وہ باہر سے آواز آنے میں تو کوئی اشکال نہیں. گویا وہ اپنے وقتوں کو وصول کرنا. امام حافظ ابن حجر عسقلانی رحمۃ اللہ علیہ, اتنے بڑے محدث, حافظ الحدیث, بخاری شریف کی ان کی شرح بے نظیر, وہ ان کے حالات میں لکھا ہے, بے شمار کتابوں کے مصنف ہیں. تو وہ اس زمانے میں لکھنے کے لیے وہ لکڑی کے قلم استعمال کیے جاتے تھے. اس لکڑی کے قلم کا حال یہ ہوتا تھا کہ اس کو چاقو سے چھیل کر اس کے آگے کی نوک بنائی جاتی تھی اور اسی کو ڈبو کر لکھتے تھے. کچھ ایک آدھ صفحہ, ڈیڑھ صفحہ, دو صفحہ لکھ چکنے پر وہ آگے والی جو نوک بنائی گئی تھی وہ گس جاتی تھی, اس کو پھر دوبارہ بنانا پڑتا تھا. اس کو قط بنانا کہتے ہیں, قط بنانا وہ ضروری تھا. تو وہ کیا لکھتے لکھتے جب اس کا قلم کا قط بنانے کی ضرورت پیش آتی تھی تو قط بنانے کے دوران بھی خاموش نہیں رہتے تھے, سبحان اللہ, الحمدللہ, لا الہ الا اللہ, تسبیح پڑھتے تھے تاکہ یہ وقت ابھی کام آئے. حالانکہ وہ جو قط بنا رہے تھے وہ بھی کس کے لیے بنا رہے تھے؟ طالب کے لیے. وہ قط بنانا بھی نیکی ہی کا کام تھا, اس لیے کہ آگے طالب کا ذریعہ تھا. لیکن اس کو غنی, اس کو کافی نہیں سمجھا, بلکہ اس درمیان جو ہے ہماری زبان بھی گویا استعمال میں آنی چاہیے, یہ وقت بیکار نہیں جانا چاہیے. ایسے ہمارے اکابر, ہمارے اسلاف گزرے. ابھی ماضی آپ کہیں گے مولانا صاحب یہ پرانے لوگوں کی باتیں آپ کرتے ہیں, ابھی ماضی قریب میں ہمارے ایک بزرگ گزرے ہیں, حضرت قاری صدیق احمد صاحب پانوی رحمۃ اللہ علیہ, آپ نے بھی نام سنا ہوگا. ہمارے ایک مولانا صاحب ایک مرتبہ باندھا گئے حضرت کی ملاقات کے لیے. مدرسے میں جب پہنچے تو پتہ چلا کوئی عمارت بن رہی ہے مدرسے کی, تو مدرسے کے منتظم ہونے کی حیثیت سے آپ محتم صاحب عمارت بنے گی تو ان کو وہاں دیکھنا پڑا ہے, دیکھ رہے کے رکھنی پڑتی. تو وہ کہاں فلاں تعمیر ہو رہی ہے وہاں حضرت بیٹھ گئے, تو وہ یہ بھی وہاں پہنچ گئے, دیکھا ریت کا ایک ڈھیر لگا ہوا ہے, اس پر حضرت بیٹھے ہوئے ہیں اور ساتھ ہی ساتھ دو چار بچے حفظ والے بیٹھے ہیں, وہ قرآن سنا رہے ہیں. حضرت نے کہا بھائی میرا یہ کام ذرا تعمیر کی نگرانی دیکھنی تھی مجھے تعمیر دیکھنی تھی, اس لیے میرے لیے یہاں بیٹھنا ضروری تھا. میں نے سوچا کہ یہ وقت بیکار کیوں جائے, یہ بچوں کو بلا لیا کہ قرآن کا سن رہا ہوں اور یہ کام بھی ہو رہا ہے. ایک ایک لمحے کو وصول کرنے کا مزاج, یہ ہمارے اسلاف کی زندگیوں کو اگر ہم دیکھتے ہیں نا تو یہ چیز آپ کو اس میں کھل کر کے نظر آئے گی.
എല്ലാവരും ആസരത്തിനും പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അകന്നു നിൽക്കണം, ദൂരത്താകണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയായി തന്നിരിക്കുന്ന സമയങ്ങൾ അത് അമൂല്യമായ സമ്പത്താണ്, അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയുകയും ആ സമയത്തെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ, പ്രയോജനപ്പെടുത്താൻ കഴിയുമോ, ആ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആ സമയത്തോടുള്ള ബാധ്യത, അതിനോടുള്ള ഹത്ത്. ആ നിലയിൽ അള്ളാഹു തന്നിരിക്കുന്ന സമയങ്ങളെ ഉപയോഗപ്പെടുത്തി ഗുണപ്രദമാക്കി തീർത്ത് തനിക്ക് ആഹ്രത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രയോജനമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുകയും വിജയിയായി തീർന്നതിനുള്ള കാരണമായി അള്ളാഹു അറിയുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ പൂർവികരുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവൻ ഈ സമയത്തിന് എത്ര വലിയ സ്ഥാനമാണ്, എത്ര വലിയ ഒരു അവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ ഈ സമയത്തിനോട് കൊടുത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അലി ജുർജാനി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം വറുത്ത മാവാണ് കഴിക്കുക, അപ്പൊ അതിനെപ്പറ്റി അന്വേഷിച്ചു എന്താണ് വറുത്ത മാവ് കഴിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു റൊട്ടി ചവച്ച് കഴിക്കേണ്ടി വരും. അപ്പൊ റൊട്ടിയും വറുത്ത മാവും കഴിക്കുന്നത് തമ്മിൽ പരസ്പരം തട്ടിച്ചു നോക്കിയപ്പോൾ വറുത്ത മാവാകുമ്പോൾ വായിലിട്ടും വെറുതെ ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയും, നുടങ്ങിറക്കാൻ കഴിയും, കൂടുതൽ സമയം ആവശ്യം വരികയില്ല, റൊട്ടിയാകുമ്പോൾ ചവയ്ക്കേണ്ട ആവശ്യം വരും. അപ്പോൾ റൊട്ടിയും ഈ വറുത്ത മാവും തമ്മിൽ കഴിക്കുന്ന സമയം താരതമ്യം ചെയ്തപ്പോൾ 70 പ്രാവശ്യം ദിക്ർ ചെയ്യുന്ന അത്രത്തോളം സമയം റൊട്ടി തിന്നുന്നതിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നുണ്ട്. അതെനിക്ക് നഷ്ടമാണ്, എൻ്റെ സമയം അത്രത്തോളം നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു തന്നിരിക്കുന്ന അമൂല്യമായ ആ സമയം അത് എനിക്ക് പ്രയോജനമുള്ള നിലയിൽ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ആഹാരം കഴിക്കലും ആവശ്യമാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമാണ്, അത് നല്ല നിയന്ത്രണയാകുമ്പോൾ പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി പോകുന്ന ആ സമയം കൂടുതലായി ചിലവഴിക്കാൻ പാടില്ല. ആ സമയം എനിക്ക് കൂടുതൽ അല്ലാഹുവിനെ ദിക്ര ചെയ്യാൻ അവസരം കിട്ടണമെന്ന ആഗ്രഹത്തിൽ അദ്ദേഹം വറുത്ത മാവ് കഴിക്കുക, അത് കുറഞ്ഞ കാലഘട്ടമല്ല, 40 വർഷം അദ്ദേഹം ഈ നിലയിൽ വറുത്ത മാവ് റൊട്ടിക്ക് പകരം കഴിച്ച് കഴിച്ചുകൂട്ടി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ സമയത്തിലുള്ള ആ വില, ആ സമയത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉള്ള അവസ്ഥയെ സംബന്ധിച്ചാണ് ഈ സംഭവം അറിയിക്കുന്നത്. അതേപോലെ ദാവൂദ് ദായി റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം റൊട്ടി വെള്ളത്തിലിട്ട് കുതിർത്തിയാണ് കഴിക്കുക. വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുന്നു, ചവച്ച് കഴിക്കേണ്ടി വരുമ്പോൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്നുണ്ട്. കുതിർത്തി കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വായിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും, ആമാശയത്തിൽ സാധനം എത്തുക, നമുക്ക് ഗുണകരമായി ഭവിക്കുക, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട നിലയിൽ കൂടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ് റൊട്ടി കഴിക്കുന്നതിന്റെ നേട്ടം. അതപ്പോ കുതിർത്തിയതിനു ശേഷം ഉള്ളിലേക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങിച്ചെന്നാലും ഇനി ചവച്ചിറക്കിയാലും ഒക്കെ നേട്ടം ഒരേപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ നിലയിൽ കൂടി കുതിർത്തി കഴിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, ഞാൻ രണ്ടും തമ്മിൽ ഉള്ള സമയം തട്ടിച്ച് നോക്കി, റൊട്ടി ചവച്ചു കഴിക്കേണ്ടി വരുന്ന സമയവും റൊട്ടി കുതിർത്ത് വായിലേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ ഇറക്കി നുളഞ്ഞിറക്കേണ്ടി വരികയും ചെയ്യുന്ന സമയങ്ങൾ തട്ടിച്ച് നോക്കിയപ്പോൾ എനിക്ക് 50 ആയത്തുകൾ ഓതുന്ന സമയം റൊട്ടി നിന്നതിനു വേണ്ടി കൂടുതലായി ആവശ്യം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ റൊട്ടി കുതിർത്ത് കഴിക്കുന്ന ഈ രീതി സ്വീകരിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ദായി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതിലെ സമയത്തിന്റെ ആ മൂല്യം, അതിന്റെ വില, മതിപ്പ് അവരുടെ ഹൃദയത്തിലുണ്ട്, പ്രയോജനപ്രദമായി മാത്രമേ അതിനെ ചിലവഴിക്കാവൂ എന്നുള്ള ആ ചിന്തയുടെ പേരിലാണ് ഈ നിലയിൽ അവര് പെരുമാറിയിരുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ ഇത് 40 വർഷവും കുറെ വർഷങ്ങളോളമെല്ലാം ആഹാരം ഈ നിലയിൽ കുതിർത്തിയതും അതേപോലെ മാവ് കഴിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ, നമ്മൾക്ക് ഏറ്റവും ഉയർന്ന ആഹാരം, ഒരു 4 ദിവസം ബിരിയാണി പോലുള്ള ഉയർന്ന ആഹാരം കിട്ടിയാൽ പോലും നമ്മൾ മടുത്തു പോവുകയും വേറെ ആഹാരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശൈലി. ഇത് വളരെ കുറഞ്ഞ ആഹാരം, അതും മാവ്, വറുത്ത മാവ്, 40 വർഷത്തോളം തന്റെ സമയത്തെ സുരക്ഷമാക്കി തീർക്കാൻ, പ്രയോജനമുള്ള കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തി അള്ളാഹുവിനെ നേട്ടമുള്ളതാക്കി തീർക്കാൻ വേണ്ടി മഹാന്മാർ ഈ നിലയിൽ അവരുടെ സമയത്തെ സൂക്ഷിച്ചിരുന്നു എന്ന് ഈ സംഭവങ്ങൾ അറിയിക്കും. അല്ലാമ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് വരുന്നുണ്ട്, അദ്ദേഹം സമയത്തിന് വലിയ സ്ഥാനം നൽകിയ മഹാനാണ്. അദ്ദേഹം ഹലായി ബൈതുൽ ഹലായി പോകുന്ന സന്ദർഭത്തിൽ വിസ്തൃത ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ പോലും ആ സമയം നഷ്ടപ്പെടാൻ പാടില്ല, ദീനിയായ സേവനങ്ങളിൽ തന്നെ കഴിച്ചുകൂട്ടണമെന്ന ആഗ്രഹത്താൽ വിദ്യാർത്ഥിയെ ബൈതുൽ ഹലായിയുടെ വെളിയിലിരുത്തി ഇത് ഗ്രന്ഥങ്ങൾ ഉറക്കെ വായിപ്പിക്കും, അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ബൈതുൽ ഹലായിൽ തനിക്ക് കഴിഞ്ഞുകൂടുന്ന സമയത്തിൽ ആ ഗ്രന്ഥങ്ങൾ വായിക്കാൻ സാധിക്കാത്ത സമയമാണ്, അതുകൊണ്ട് മറ്റൊരാൾ വായിച്ച് കേട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാം. അപ്പൊ ആ സമയം പോലും എനിക്ക് ഈ അള്ളാഹുവിന്റെ അടുക്കൽ ഗുണകരമായി തീരുന്ന ഇൽമിയായ സേവനങ്ങൾ, ഇൽമിയായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ആ സമയം ചെലവഴിക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഈ നിലയിൽ തന്റെ വിസർജന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയം പോലും ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ എഴുതുന്നു. അതേപോലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു മഹാനായ പണ്ഡിതൻ, ബുഖാരിയുടെ ഷറഹ് എഴുതിയിട്ടുണ്ട്, അതേപോലെ അനവധി വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതി തീർത്ത മഹാ പുരുഷനാണ് അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ ഇന്നുള്ള പേന പോലുള്ള പേനകളെല്ലാം ഉപയോഗിക്കുന്നത് മറ്റേ സാധാരണ ചെത്തി കൂർത്ത് മുനകളുണ്ടാക്കി മഷി മുക്കി എഴുതുന്ന കലമുകൾ പേനകളാണ് ഉപയോഗിക്കുന്നത്. ഒന്നോ രണ്ടോ സഫകൾ എഴുതി കഴിയുമ്പോൾ, പേനകൾ എഴുതി കഴിയുമ്പോൾ ആ പേനയുടെ അഗ്രം മുന തീർന്നു പോവുകയും വീണ്ടും അത് ചെത്തി എനിക്ക് വീണ്ടും മുന അഗ്രമുള്ളതാക്കി തീർക്കുകയും ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ആ സമയം പ്രയോജനപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തത് ഇതും പ്രയോജനമുള്ള കാര്യമാണ്. ഇൽമ് എഴുതുന്നതിന് വേണ്ടി പേനയെ മൂർച്ചയുള്ളതാക്കുക, അഗ്രമുള്ളതാക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ട അമലാണ്, അത് ഗുണകരമാണ്, ദീനിയായിട്ടാണ് അത് ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിലും ആ സമയവും അള്ളാഹുവിന്റെ ദിക്റെങ്കിലും എന്റെ മറ്റൊരവയവും നാവും ഹൃദയവും അള്ളാഹുവിന്റെ ദിക്റിലായി ലയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ ചെയ്തുകൊണ്ടാണ് ആ പേന മൂർച്ചപ്പെടുത്തുകയും മുനയുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ മഹാന്മാരായ പൂർവികരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ നിലയിൽ സമയത്തിന് എത്രത്തോളം വലിയ മതിപ്പും സ്ഥാനവുമാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ സംഭവങ്ങൾ കേട്ടിട്ട് അതൊക്കെ പഴയ കഥയല്ലേ, പഴയ ആൾക്കാരുടെ അവസരങ്ങളല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ബഹുമാനപ്പെട്ട മഹാനവകൾ പറയാണ്, മൗലാന ഹാജി സിദ്ദീഖ് അഹമ്മദ് ബന്ദവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മഹാനവകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭവം പറയുകയാണ്, ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മദ്രസയുടെ അടുക്കൽ. അദ്ദേഹത്തെ കാണാൻ ചെന്ന ഒരാള് അദ്ദേഹത്തെ അവിടെ കണ്ടില്ല. അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം ബിൽഡിംഗ് പണിയുന്ന സ്ഥലത്ത്, അദ്ദേഹം ബിൽഡിംഗ് പണി നടക്കുകയാണ്, മദ്രസയുടെ പ്രധാനപ്പെട്ട മുഹദ്ദിമാണ്, മദ്രസ നടത്തുന്ന ആളാണ് മഹാനവറികൾ. അപ്പൊ ആ ബിൽഡിംഗ് പണിയുന്ന കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് മണലിന്റെ കൂനയും മുകളിൽ ഇരുന്നുകൊണ്ട് കുട്ടികൾ ഖുർആൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഖുർആൻ ഷരീഫ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയവും പാഴായി പോകരുത്. ബിൽഡിംഗ് ദീനിയായ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ബിൽഡിംഗിന്റെ നിർമ്മാണം നടക്കുന്നു, അതിന്റെ മേൽനോട്ടം വഹിക്കലും അതിനുവേണ്ടി സമയം ചെലവഴിക്കലും ഗുണപ്രദമാണ്, നേട്ടമുള്ള കാര്യമാണ്. പക്ഷെ ആ സമയവും അള്ളാഹുന്റെ ദിക്ര, ഇൽമിന്റെ സേവനങ്ങൾ ഇതേപോലുള്ള കാര്യത്തിൽ നിന്ന് പാഴായി പോകരുത്, ഈ നിലയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ മണലിന്റെ പുറത്തിരുന്ന് മേൽനോട്ടവും നടക്കുന്നു, അതിനോടൊപ്പം തന്നെ ദീനിയായ കാര്യങ്ങൾ, പ്രയോജനമുള്ള കാര്യങ്ങൾ ഖുർആന്റെ ഹിഫ്ദ് കേൾക്കുന്നു, ആ നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ സമയത്തിന് എത്ര വലിയ സ്ഥാനമാണ്, മഹത്വമാണ് കൊടുത്തത്. അമൂല്യമായ ആ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, ആ നിധിയെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഈ നിലയിൽ അവരുടെ സമയങ്ങൾ ഇബാദത്ത് കൊണ്ട് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി ആ സമയങ്ങളെ ഒട്ടും പാഴാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യമായിരുന്നു. ആ നിലയിൽ അവരുടെ ആഹാര രീതികളെയും അവരുടെ ജീവിതത്തിന്റെ ക്രമങ്ങളെയും ചിട്ടപ്പെടുത്തിയായിരുന്നു അവരുടെ ഓരോരോ സെക്കൻഡുകളും ഓരോരോ മിനിറ്റുകളും അവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഉപയോഗിച്ച് തീർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നിലയിൽ സമയത്തെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവരായി തീരുക. അപ്പോഴാണ് വല്ലദീന ഹുമാനിൽ ലഹുമി മൗരിദൂൻ എന്ന ആ വിഭാഗത്തിൽ നമ്മൾ പെടുകയും ദുനിയാവിലും ആഹരത്തിലും ഫലാ വിജയകരസമാക്കിയവരായി നമ്മളായി
തീരുകയും. وقت کی قدر و قیمت حضرت حکیم الامت تھانوی رحمت اللہ علیہ کی نگاہوں میں اتنی زیادہ تھی اور ان کے مزاج میں وہ ایسی سرایت کیے ہوئے تھی کہ ہر وقت وہ اپنے کام میں مشغول رہتے تھے, ایک سیکنڈ کو بھی ضائع اور برباد کرنا ان کو گوارا نہیں تھا. پورے 24 گھنٹے کا نظام طے شدہ تھا, ہر وقت گھڑی کے اوپر نگاہ رہتی تھی, یہ کام اتنے بجے کرنے کا ہے. انہوں نے لکھا ہے کہ کوئی آدمی آج اگر حضرت کی خدمت میں آیا دن کے 10 بجے اور ان کو جو کام کرتے ہوئے دیکھا, 10 سال بعد آئے گا 10 بجے وہی کام کرتے ہوئے پائے گا. وہ ان کا جو ٹائم ٹیبل تھا بنا, ان کا اوقات کی تعین تھی, اس پر اتنا زیادہ ان کا عمل تھا. ہمارے بزرگوں کے یہاں اس کا بڑا اہتمام رہا. حضرت مانا شکلائی بیٹھی رحمت اللہ علیہ نے, حضرت مولانا خلیل احمد صاحب سہارنپوری رحمۃ اللہ علیہ کے متعلق لکھا ہے کہ معمولات کی پابندی اور وقت کا کو وصول کرنے کا اہتمام حضرت کے یہاں اتنا زیادہ تھا, کوئی کیسی حالت کیوں نہ ہو, بیماری تندرستی, موسم کیسا ہی ہو, گرمی سردی بارش, کوئی بھی سفر ہو, اقامت کی حالت ہو, ہر حال میں آپ اس کا بڑا اہتمام کرتے تھے کہ وہ جو نظام ہے اس کے مطابق اوقات گزرے, اس میں ذرا بھی کمی نہ ہو. شیخ العزیز حضرت مولانا زکریہ صاحب رحمۃ اللہ علیہ کے حالات میں باب بیتی میں حضرت نے ایک جگہ تذکرہ کیا ہے, حضرت کو کتابوں کے مطالعے کا اتنا زیادہ اہتمام تھا. حضرت فرماتے ہیں کہ رات کو جو ہے وہ کھانا مجھے ناگوار معلوم ہوتا تھا, بھائی کھانے میں وقت لگے گا, اتنا وقت کتاب کے مطالعے سے رہ جاتا ہے. کہ میری ایک بہن تھی تو وہ اس وقت میں تو کتاب کے مطالعے میں مشغول اور وہ لوگ میں بنا کر میرے منہ میں تھوڑے تھوڑے فاصلے سے دیا کرتی تھی. اس بہن کا جب انتقال ہو گیا تو میرا ناز اٹھانے والا کوئی رہا نہیں, میں نے دوپہر کا وہ شام کا کھانا ہی چھوڑ دیا. حضرت شیخ فرماتے 24 گھنٹے میں ایک مرتبہ کھاتے تھے دوپہر کو, اور اس کا بھی یہ حال تھا کہ کبھی یہ کتابوں اور اس کی مشغولی کے اندر وہ بھی بھول جاتے تھے, اور عصر یا مغرب کے وقت جب کل کے دوپہر کے کھائے ہوئے پر 32 گھنٹے گزر جاتے تھے, 32 گھنٹے, اور کمزوری آتی تھی. کبھی کمزوری کیوں ہے تو خیال آتا تھا او ہو آج کھانا نہیں کھایا دوپہر. یہ اتنا زیادہ ان حضرات کے یہاں وقت کو وصول کرنے کا اہتمام تھا. حضرت شیخ رحمۃ اللہ علیہ فرماتے ہیں کہ بذل المجہود جو ابو داؤد شریف کی شرح ہے, حضرت کی شیخ حضرت مولانا خلیل احمد صاحب سہارنپوری رحمۃ اللہ علیہ کی ہوئی, کہ وہ جس زمانے میں تھانہ بھون میں حضرت مولانا شبیر علی صاحب تھے, حضرت تھانوی کے بھتیجے, ان کا پریس تھا, اس میں چھپتی تھی, تو کہا اس کے پروف کے لیے میں مجھے سہارنپور سے تھانہ بھون جانا پڑتا تھا, تو وہ پروف دوپہر کو ملتے تھے زور کے وقت, اور ان کو دیکھ کر جو لوگ چھپوانے کا کام کرتے ہیں تو پریس والے جو ہے نا اس کا سیٹنگ کر کے اس کو یہ کر کے نقل دیتے ہیں, اس میں غلطیاں ہوئی ہو تو سدھار لی جاتی ہیں, پھر وہ پریس والوں کو دیتے ہیں, وہ دوبارہ اس کو ٹھیک کر کے دوبارہ یہ کر لیتے ہیں. उसको प्रूफ रीडिंग कहते हैं। तो कहा उसको वो प्रूफ जो है बदल का जोर के वक्त मिलता था और देख कर शाम को वापस करना पड़ता था। तो कहा मैं खानका है अशरफिया, ये जो खानका इमदादिया हज़रत थानी रहमतुल्लाह उसी के कोने में बैठ कर ये काम करता था। और जोर के बाद हज़रत थानी की मजलिस का वक्त था, दूर दूर से लोग उलमा बड़े बड़े आपकी खिदमत में हाजिर होते थे उस मजलिस में शरीक होने के लिए। लेकिन मैं अपने इस काम की वजह से वहाँ कोने में बैठ कर उसी में लगा रहता था और ऐसा मशगूल कि दुनिया व माफिया से बेखबर। कहा एक मरतबा मैं हज़रत थानी रहमतुल्लाह की हज़रत मैं भी बड़ा महरूम हूँ, लोग दूर दूर से आपकी मजलिस में शरीक होने के लिए आते हैं और मैं अपने इस काम की वजह से यहाँ होते हुए भी आपकी मजलिस में हाजिरी नहीं दे सकता। हज़रत थानी रहमतुल्लाह ने क्या जवाब देते, मौलवी साहब बस बस आप मेरी मजलिस में नहीं होते लेकिन मैं आपकी मजलिस में होता हूँ, मैं अपनी जगह पर बैठे बैठे आप कोने में काम करते मैं देखता रहता हूँ और मैं दिल में सोचता हूँ कि काम तो इसी तरह हो सकता है, उसके बगैर काम नहीं हो सकता। बहरहाल हमारे बुजुर्गों के यहाँ एक एक सेकंड एक एक मिनट को वसूल करने का अहतमाम किया जाता था। आजकल जो है ना ये मगरबी ममालिक हैं यूरोप अमेरिका में बाकायदा बड़े बड़े माहिरीन टाइम मैनेजमेंट कोर्स तैयार करते हैं, यानी वो अपने 24 घंटों के औकात को सही तरीके से किस तरह इस्तेमाल में लाना उसका बाकायदा कोर्स बड़े बड़े माहिरीन अक्लमंद लोग उसका तैयार करते हैं और उस कोर्स में दाखिला लेते हैं बड़े बड़े कंपनियों के डायरेक्टर और कॉलेजों और यूनिवर्सिटियों के प्रोफेसर और ऐसे बड़े बड़े लोग बाकायदा बड़ी बड़ी फीस देकर उसमें दाखिला लेते हैं सिर्फ ये सीखने के लिए कि हम अपने वक्त को इस तरह वसूल करें। हमारे बुजुर्गों को अपने असातिज़ा और अपने मशाइख की सोहबत के नतीजे में ये चीज़ बगैर इस कोर्स में दाखिला लिए हुए हासिल थी।
डॉक्टर अब्दुल हय आरिफी മഹാനവരകൾ അഷ്റഫ് അലി ഖാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ്, ഖലീഫയാണ്. അദ്ദേഹം അഷ്റഫ് അലി ഖാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അവസ്ഥയെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു സമയത്തെ എപ്രകാരമാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്? സമയം ഒട്ടും പാഴാവാതെ അദ്ദേഹത്തിന് 24 മണിക്കൂറും ഏത് ജോലികളാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി സമയങ്ങൾ നിർണയിച്ചിരുന്നു, അതിനെ വിഭജിക്കുകയും അതിനെ അതിനുവേണ്ടി ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. സമയത്തിൻ്റെ പാബന്ധി, സമയത്തെ സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭയങ്കരമായ ശ്രദ്ധയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു 10 വർഷം ഒരു പ്രാവശ്യം ഒരു സമയത്ത് 10 മണിക്ക് അദ്ദേഹത്തിന് എടുക്കുന്ന ഒരാളെത്തുകയും ഒരു ജോലിയിൽ അഷ്റഫ് അലി ഖാനവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ജോലിയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് കാണുകയും 10 വർഷത്തിന് ശേഷം ഇനി ആ മജ്ലിസിൽ വന്നാൽ അപ്പോഴും ഈ അന്ന് 10 വർഷം മുമ്പ് ആ ഏത് ജോലിയിലായിരുന്നു അദ്ദേഹം ആ 10 മണിക്ക് കഴിഞ്ഞു കൂടിയത് അതേ ജോലിയിലായിരിക്കും 10 വർഷത്തിന് ശേഷവും കാണാൻ കഴിയുക. ഒരു മാറ്റമില്ലാത്ത വളരെ ക്രമത്തോടുകൂടിയുള്ള ഒരു സമയം ക്രമം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സമയത്തിന് വലിയ സ്ഥാനം കൊടുത്തിരുന്ന മഹാനാണ് അഷ്റഫ് അലി ഖാനവി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് അവരെ കൊണ്ട് ധാരാളം വലിയ ഗുണങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതുവാൻ സാധിച്ചു, അവരുടെ സമയങ്ങളെ ഈ നിലയിൽ പ്രയോജനപ്പെടുത്തിയത്. അതേപോലെ മൗലാന ഖലീൽ അഹമ്മദ് സഹാറപ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഏത് കാലാവസ്ഥയിലും മഴക്കാലമാണെങ്കിലും വേനലാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും രോഗഘട്ടത്തിലാണെങ്കിലും രോഗമില്ലാത്തപ്പോഴാണെങ്കിലും ഏത് ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ സമയവും ഈ നിലയിൽ കൂടി വളരെ കൃത്യമായ നിലയിൽ ചെലവഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു മൗലാന ഖലീൽ അഹമ്മദ് സഹാറപ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ. ഇതെല്ലാം അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ ബഹുമാനികളായ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അതേപോലെ ഖലീൽ അഹമ്മദ് സഹാറപ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യൻ സക്കറിയ ഹസ്രത്ത് റഹ്മുല്ലാ അദ്ദേഹത്തിൻ്റെ സമയം ഈ നിലയിൽ കൂടി വളരെ കൂടുതലായി നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ വളരെ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. പറയുന്നു ആഹാരം കഴിക്കുക എന്നുള്ളത് അദ്ദേഹം കൂടുതൽ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഗ്രന്ഥങ്ങളുടെ വായനയും എഴുത്തും അതേപോലുള്ള സിനിമാർത്ഥികളിൽ സമയം കൂടുതൽ ചെലവഴിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. ആഹാരം തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തൊരവസ്ഥയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർ ഈ ഗ്രന്ഥരചനയിലും വായനയിലും കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സക്കറിയ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ സഹോദരി വായിൽ ആഹാരം വെച്ചു കൊടുക്കുമായിരുന്നു. ഈ പണി നടന്നുകൊണ്ടിരിക്കും, അതിനോടൊപ്പം ആഹാരം കഴിക്കുക എന്ന പണി മറ്റൊരു സൈഡിലൂടെ നടക്കും. വലിയ നിലയിൽ സമയം നഷ്ടപ്പെടാതെ, ആഹാരത്തിന് വേണ്ടി പോലും സമയം നഷ്ടപ്പെടാതെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. പിന്നെ സഹോദരി മരിച്ചതിന് ശേഷം അവ ആഹാരത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്ന അദ്ദേഹത്തിന് കൂടുതൽ വിഷമകരമായിത്തീരുകയും അദ്ദേഹം ആഹാരം കഴിക്കുക എന്നുള്ളത് 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യമായി ചുരുക്കുകയും ചെയ്തു. 24 മണിക്കൂറിൽ ഉച്ച സമയത്തുള്ള ഒരാഹാരം മാത്രമാണ്, രാത്രി സമയത്ത് ആഹാരമേ ഇല്ല. കാരണം അത്രയും സമയം തന്റെ ജീവിതത്തിൽ നിന്ന്, ദീനി സേവനങ്ങളിൽ നിന്ന്, വായനയിൽ നിന്ന്, എഴുത്തിൽ നിന്ന് മാറിപ്പോകുന്നത് മഹാനവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ആഹാരം തന്നെ ഈ നിലയിൽ അദ്ദേഹം ക്രമീകരിക്കുകയും 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യം മാത്രം ആഹാരം കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ചിലപ്പോൾ ആ ആഹാരം പോലും മറന്നു പോവുകയാണ്. കുറേ കഴിയുമ്പോഴാണ് ക്ഷീണം ശരീരത്തിൽ കൂടുതൽ ബാധിക്കുമ്പോഴാണ്, ഓ ഇന്നലെ ഉച്ചയ്ക്കാണല്ലോ ആഹാരം കഴിച്ചത്, ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ക്ഷീണം വന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ നിലയിൽ സമയത്ത് ആഹാരം കഴിക്കുന്ന കാര്യം പോലും മറന്നു പോവുകയാണ്. ഈ നിലയിൽ ദീനിയായ സേവനങ്ങളിൽ, ഗ്രന്ഥരചനയിൽ, വായനയിൽ, എഴുത്തിലായി അദ്ദേഹം കഴിഞ്ഞുകൊണ്ടു. ഈ നിലയിൽ മഹാന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഈ നിലയിൽ കൂടി അവരുടെ സമയങ്ങളെ സമ്പൂർണ്ണമായി ചെലവഴിക്കുകയാണ്. അതേപോലെ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ദാനഭവനിൽ ബദലിൻ മജ്ഹൂദ് ഖലീൽ അഹമ്മദ് ബട്ടവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അബൂദാവൂദിന്റെ ഷറഹാണ് ബദലിൻ മജ്ഹൂദ്. അതിന്റെ പ്രൂഫ് റീഡിങ്ങിന്റെ ഉത്തരവാദിത്വം അല്ലാമ സക്കറിയ റഹ്മത്തുള്ളാഹി അലൈഹിക്കായിരുന്നു. അത് ദാനഭവനിലാണ് നടക്കുന്നത്. അവിടെ അദ്ദേഹം ഉച്ചസമയത്ത്, ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയമാണ് ഈ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി പ്രസിൽ നിന്നുള്ള ഈ കടലാസുകൾ കൊടുക്കുന്നത്. ആ സമയം അദ്ദേഹം അതിന്റെ വായനയിലായിട്ട് കഴിച്ചുകൊണ്ടും വേറെ എല്ലാ ജോലിയിൽ നിന്നും, ദുനിയാവിന്റെ മുഴുവൻ ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഈ വായനയിലും തസ്ബീഹിലുമായി അദ്ദേഹം കഴിച്ചുകൊണ്ടു. ഈ സന്ദർഭത്തിൽ മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹംഗാഹാണ് അവിടെ ഉള്ളത്. ഹംഗാഹ ഇന്താദിയ അല്ലെങ്കിൽ അഷ്റഫിയ. അപ്പൊ അവിടെ ഒരു ഹാളിലാണ് അല്ലെങ്കിൽ ഒരു മൂലയാണ് അദ്ദേഹം ഇരുന്ന് ഈ ജോലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹാനവരുടെ സദസ് നടന്നുകൊണ്ടേയിരിക്കും. നൂറുകണക്കിന് പണ്ഡിതന്മാരും ബന്ധപ്പെടുന്ന വലിയ സദസ്സാണ് തസ്ബീഹിന്റെ, ഇസ്ലാമിന്റെ ഇമ്മിയായ സേവനങ്ങൾ നടക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മജ്‌ലിസുകൾ. അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ് അവിടെ ഹംഗാഹ ഇന്താദിയിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനൊന്നും ശ്രദ്ധിക്കാതെ ഇതിന്റെ ഒരു മൂലയും ഗ്രന്ഥത്തിന്റെ രചനയിലും എഴുത്തിലുമായിട്ട് മഹാനവരുകൾ സക്കറിയ ഹസ്രത്ത് കഴിഞ്ഞുകൂടും. കാരണം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ജോലി അതാണ്. ആ സമയത്ത് ആ ജോലിയല്ലാതെ മറ്റൊരു ജോലിയിൽ ഏർപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ആ നിലയിൽ അദ്ദേഹത്തിന്റെ സമയത്തെ ക്ലിപ്തപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ദുഃഖമായി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വലിയ വലിയ മഹാപണ്ഡിതന്മാർ താങ്കളുടെ സദസ്സിൽ ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും പഠിക്കാനുമായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മഹറുമായിരിക്കുന്നു, എനിക്ക് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണല്ലോ, എനിക്ക് മഹാനവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ ദുഃഖത്തോടെ മഹാനവരുകൾ അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു. അവ പറഞ്ഞു, നിങ്ങൾ നിർത്തി വേണ്ട, നിങ്ങളുടെ സമയം വളരെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്റെ സദസ്സിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സദസ്സിലാണ്. അത് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സമയം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ സമയം വിനിയോഗിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എനിക്ക് ഈ നിലയിൽ കൂടി സമയം എങ്ങനെ ഉപയോഗിക്കണം എന്ന ആ ഒരു പാഠം നിങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്നു, നിങ്ങളെ കൊണ്ട് ഞാൻ പ്രയോജനപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ എന്ന് മഹാനായ അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി സക്രിയാഹസ്രത്തിനോട് മറുപടി പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ എത്രത്തോളം വലുതാണ്, എത്രത്തോളം മഹത്വമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരുടെ ജീവിതങ്ങൾ ഈ നിലയിൽ ഒരു സമയം പോലും പാഴാവാതെ മുഴുവനും ഗുണപ്രദമായ നിലയിൽ, അത് ദീനിനു വേണ്ടി ഗുണകരമായി തീരുന്നു, സമൂഹത്തിന് ഗുണകരമായി തീരുന്ന പ്രവൃത്തികളിലാകണം, അതുമുഖേന ധരിക്കുന്ന അവരും ആഹാരത്തിന് നേട്ടം ഉണ്ടാകണം. ഈ നിലയിൽ സമയത്തെ വളരെ ശ്രദ്ധയോടുകൂടി ചെലവഴിക്കുക എന്നുള്ളത് മഹാന്മാരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്ന് ഈ സംഭവങ്ങളിലൂടെ നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരുടെ ജീവചരിത്രമാണ് ഇത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയവരുടെ സംഭവമല്ല, തൊട്ട് മുന്നിൽ മരിച്ചുപോയ നമ്മുടെ മഹാന്മാർ, അവരുടെ സമയം ഇതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു, വലിയ വലിയ സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് റഹ്മഹുല്ലാഹി എന്നെല്ലാം നമ്മൾ പറയുന്നത്. ഈ നിലയിൽ സമയത്തെ ഊതി ഊതി ചെലവഴിച്ച് ഗുണകരമായ കാര്യങ്ങളിൽ ചെലവഴിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ നിലയിൽ കൂടിയുള്ള നമ്മുടെ അടുക്കലും ലോകത്തെമ്പാടും വലിയ മഹത്വവും സ്ഥാനമെല്ലാം കിട്ടിയത്. ഈ നിലയിലാണ് സമയങ്ങളെ നമ്മൾ ചെലവഴിക്കേണ്ടത്.
میں عرض کر رہا تھا کہ یہ ہمارے بزرگوں کے حالات ہیں کہ وہ اپنی زندگی کے ایک ایک لمحے کو وصول کرنے کا اہتمام کرتے تھے. آج ہماری جو جماعت ہے طلبہ اور علماء کی، اس میں فضول بحثوں کا ایسا عام رواج دن بدن ہوتا جا رہا ہے کہ ہم اپنے اوقات کو ایسی بیکار بحثوں کے اندر ضائع اور برباد. ابھی درسگاہ سے نکلیں گے، باہر کھڑے ہیں 15 منٹ کھڑے ہی پتہ نہیں ادھر ادھر کی باتوں میں ضائع اور برباد. نماز پڑھ کے مسجد سے نکلتے ہیں، اسی طرح درسگاہ میں داخل ہونے سے پہلے درسگاہ کے دروازے پر کھڑے 5-10 منٹ یوں ہی بیکار. درسگاہ میں جانے کے بعد ابھی کتاب کھولنے سے پہلے 15-20 मिनट यूं जाए, तकरार की नौबत तो बहुत बाद में आती है, और तकरार अभी शुरू हुआ नहीं कि कोई अंदर से एक आध शोशा ऐसा छोड़ देगा तो दूसरी बात चल पड़ेगी, तकरार अपनी जगह पर। ये ऐसा फक्त ऐसी बीमारी हमारे अंदर आ गई है जिसने हमारी गोया इन इल्मी जिंदगी को ऐसा दीमक के जैसे खा लेती है ना लकड़ी को, ऐसे हमारी इल्मी जिंदगी को खत्म कर दिया। जब तक के अपने वक्त को सही तौर पर वसूल करने का मिजाज नहीं बनेगा, वहाँ तक हमें इल्म के जैसा उसका हक है वो इल्म आ नहीं सकता। हज़रत तानी रहमतुल्लाह अलैह के मवाइज में है, उन्होंने लिखा एक मरतबा हज़रत खिज़र अलैहिस्सलाम, हज़रत इब्राहिम इब्न अदहम बहुत बड़े बुजुर्ग गुजरे हैं, बादशाह थे, बादशाह छोड़ करके इसी में फ़कीरी इख्तियार की थी, उनकी मुलाकात के लिए गए। ये अपने वजीफा पढ़ने में मशगूल थे, वो आए, मुसाफा किया, इन्होंने मुसाफा किया, सलाम वालेकुम सलाम, फिर हज़रत खिज़र वहाँ बैठे हैं, ये अपनी तस्वीर लेकर पढ़ रहे हैं। हज़रत इब्राहिम इब्न अदहम थोड़ी देर ये माजरा देख कर हज़रत खिज़र सोचने लगे, ये तो अजीब आदमी, लोग दुनिया में मेरी मुलाकात की तमन्ना करते हैं और मैं खुद इनके पास हाजिर हुआ और ये तो मेरी तरफ ध्यान भी नहीं देते। चुनांचे उन्होंने ये बात कही उनसे, क्या मैं जानते हो मैं कौन हूँ, मैं खिज़र हूँ और लोग तो मेरी तमन्ना की मुलाकात की तमन्ना करते और मैं खुद आपके पास आया हूँ, और आप जो हैं मुसाफा करने के बाद फिर अपनी तस्वीर लेकर पढ़ने के लिए बैठ गए। क्या जवाब देते हैं, आपकी तमन्ना की मुलाकात वो करेगा जिसको अल्लाह से फुर्सत हो, मुझे अल्लाह से फुर्सत नहीं है। गोया ये वो हजरात थे जिन्होंने अपनी ज़िंदगी के औकात की कदर पहचानी। एक और वाक़या लिखा है, दो तालिबे इल्म हज़रत मिर्ज़ा मज़हर जाने जाना रहमतुल्लाह अलैह, बहुत बड़े बुज़ुर्ग गुजरे हैं सिलसिले नक्शबंदिया के, उनके पास बैत होने के लिए आए। मिर्ज़ा साहब जिस मस्जिद में रहते थे वहाँ वो बल्ख के रहने वाले थे, बल्ख एक शहर का नाम है अफ़गानिस्तान में, वहाँ से ये आए थे हजरत के पास बैत होने के लिए। वो हजरत को पहचानते नहीं थे, पहली मतलब आए थे बैत होने के लिए। वहाँ के उनकी मस्जिद में नमाज का वक्त था, हौज पर बैठे हुए वुजू कर रहे हैं, और वुजू करते करते दोनों तालिब इल्म थे। अब बात क्या चली, एक कि ये हौज बड़ा है कि हमारी बल्ख की मस्जिद का हौज बड़ा है, एक यूँ कहता था ये बड़ा है और दूसरा कहता था कि वो बड़ा है। ये बातें चल रही, हज़रत मिर्ज़ा साहब रहमतुल्लाह अलैह भी वहाँ मौजूद थे, उनकी बातें सुन रहे थे। ये लोग चूँकि पहचानते नहीं थे उनको, इसलिए उनको पता नहीं कि ये हज़रत हमारी बात सुन रहे हैं। बाद में नमाज वगैरह से फारिग होकर हज़रत के पास उनकी खिदमत में हाजिर हुए, सलाम अलैकुम, खैर सैयद, मतलब मैं कैसे आना होगा, कहाँ के हैं, हज़रत आपसे बैत होने के लिए आए। देखा वो हौज का फैसला हो गया, कौन सा हौज बड़ा है, बल्ख का या यहाँ की मस्जिद का, जाओ बल्ख यहाँ की मस्जिद के हौज को भी नाप लो पहले, फिर बल्ख जाओ और वहाँ के हौज को भी नापो और फिर हतमी फैसला करके बताओ। ये हज़रत ने उनको तंबीह करने कि तुम्हारी इस बात से मालूम हुआ, एक तो तुम्हारे मिजाज में वक्त की कदर और कीमत नहीं, तुम फजूल कामों में अपने वक्त को ज़ाया करते हो। अगर पता चल भी जावे, फैसला हो भी जावे कतई तौर पर कि ये बड़ा है या वो बड़ा है, क्या फ़ायदा उसमें तुम्हारा, दुनिया का कोई फ़ायदा है, आखिरत का कोई फ़ायदा है, फजूल का। दूसरा कि तुम्हारे मिजाज में एहतियात और तहकीक नहीं, दोनों में से एक वक्त किसी ने भी न इस हौज को नापा था न उसको नापा था, दोनों ही बगैर तहकीक के, एक यूँ कह रहा है वो बड़ा है, दूसरा कहता है ये बड़ा है, ये दो बीमारियाँ तुम्हारे अंदर हैं। तो बहरहाल कहने का मतलब ये है कि ये हम लोगों में आजकल तलबा और उलमा में ये बीमारी बड़ी आम है। आप देखो यहाँ शहर में किसी ताजिर के पास मुलाकात के लिए जाएंगे ना, उसकी तिजारत के दुकान खुली है, तिजारत का वक्त है, आप जाएंगे तो सलाम का जवाब भी नहीं देगा, आपकी तरफ देखेगा भी नहीं, उसको फुर्सत नहीं है अपनी तिजारत से आपकी तरफ मशगूल होने की। तो जब ये दुनियादार लोग अपने औकात का इतना अहतमाम करते हैं तो हमें तो अपने औकात को वसूल करने का और ज़्यादा अहतमाम करना चाहिए। शेख अबुल कासिम एक बड़े आलिम और बुज़ुर्ग गुजरे हैं, इमाम अबू सौर के शागिर्द हैं और हजरत सिर्री सिख्ती रहमतुल्लाह अलैह के भांजे होते हैं। उनका मकूला किताबों में मौजूद है, अलामत व एराज़िल्लाहि अनिल अब्द अन युशग़िलहु फ़ीमा ला यानी, कि किसी बंदे से अल्लाह ताला के बेरुखी की ये अलामत है कि अल्लाह उस बंदे को बेकार कामों में मशगूल करे। जो आदमी किसी बेकार काम में लगा हुआ है लायानी में, ये इस बात की अलामत है कि अल्लाह ताला उससे क्या है, एराज किए हुए। तो बहुत ख़तरनाक चीज़ है, जिन लोगों को अपनी ज़िंदगी के औकात की कदर व कीमत है वो एक लम्हे को भी ज़ाय और बर्बाद करने के लिए तैयार नहीं है। अल्लाह तबारक व तआला ने आप हज़रात को मौका अता फरमाया है, यहाँ मदरसे में भेजा है, ये वक्त जो है ना, वक्त ये बहुत बड़ा कीमती सरमाया है, यही है, इसी से सब कुछ आप हासिल कर सकते हैं। ये गोया रॉ मटेरियल है, खाम माल, कच्चा माल, और रॉ मटेरियल जो होता है ना उससे आप जैसी चीज़ बनाएंगे वैसे उसकी कीमत। एक बड़े जो है अक्लमंद ने इसकी मिसाल दी है कि लोहे का एक टुकड़ा है, तो लोहे का एक टुकड़ा रॉ मटेरियल है, कच्चा माल है। अब अगर आप इस लोहे के टुकड़े से साइकिल का कोई पुर्जा बनाएं पार्ट्स, तो उसकी उस लोहे के टुकड़े की कीमत साइकिल की कीमत के अतबार से साइकिल 1500 की आती है, तो ये उसका ये 100-150 का बनेगा। और इसी लोहे के टुकड़े को अगर आप किसी कार का जो है कोई पार्ट्स बनाने के लिए इस्तेमाल करेंगे तो उस सूरत के अंदर कार की कीमत होती है 1.5 लाख, तो अब इस लोहे के इस टुकड़े की कीमत क्या हो जाएगी, वो 15,000 हो जाएगी, 20,000 हो जाएगी। और इसी लोहे के टुकड़े को अगर आप हवाई जहाज का कोई पार्ट्स बनाने के लिए इस्तेमाल करेंगे तो क्योंकि हवाई जहाज की कीमत और ज़्यादा होती है, इसकी कीमत बढ़ जाएगी। आपका ये वक्त जो है ना वो रॉ मटेरियल है, खाम माल है, कच्चा माल है, आप उससे जो फ़ायदा उठाएंगे उसके मुताबिक आपके वक्त की कीमत क्या हो जाएगी, लगाई जाएगी। और देखो हम ये फजूल बहसों में पढ़ करके अपना वक्त ही नहीं बर्बाद करते, अपनी तमाम सलाहियतों को बर्बाद कर रहे हैं। वक्त तो उम्र तो ज़ाया हो ही रही है, हमारा दिमाग भी ज़ाया हो रहा है, हमारी आँखें भी ज़ाया हो रही है, हमारे कान भी ज़ाया हो रहे हैं, हमारी ज़बान भी ज़ाया हो रही है। गोया जो आज़ा और खुआ अल्लाह ने हमें अता फरमाए हैं सब की सलाहियतों को हम ये फजूल में पढ़ करके क्या कर रहे हैं, उतनी देर के लिए बर्बाद कर रहे हैं। इसलिए ज़रूरत है इस वक्त की कीमत पहचानी है, यहाँ मदरसे में अल्लाह ने भेजा है, आप जितना अपने आप को इल्म के हुसूल में मशगूल करेंगे यही चीज़ आगे जाकर आपके लिए बहुत बड़ा सरमाया है।
സമയം വളരെ വിലപ്പെട്ടതാണ്, ആ സമയത്തെ വേണ്ടവണ്ണം നമ്മൾ വിനിയോഗിച്ച് അതിലൂടെയുള്ള നേട്ടങ്ങൾ നമ്മൾ കരസ്ഥമാക്കി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മഹാന്മാരുടെ ജീവിതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമയത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി വലിയ വലിയ കോഴ്സുകൾ നടത്തപ്പെടുകയാണ്. അമേരിക്ക, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ മുഴുവൻ സമയങ്ങൾ എങ്ങനെ വിനിയോഗിക്കാം, ഒട്ടും പാടാവാതെ അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടി വലിയ കോഴ്സുകൾ സർവകലാശാലകളുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫാക്ടറികളുടെ ഉയർന്ന തലവന്മാരും അതുപോലെ ഉയർന്നുയർന്ന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരും അതേപോലുള്ളവരെല്ലാം ഈ സമയം എങ്ങനെ വിനിയോഗിക്കാം, പൂർണ്ണമായി നഷ്ടപ്പെടാതെ എന്ന് പഠിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഈ കോഴ്സുകളിൽ പങ്കെടുക്കുകയാണ്. ഈ നിലയിൽ സമയത്തെ രക്ഷിക്കാൻ വേണ്ടി ഇന്ന് പരിശ്രമങ്ങൾ നടക്കുന്നു. നമ്മളുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കോഴ്സൊന്നും പാസ്സാവാതെ
അതൊന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെയും തന്നെ അവരുടെ സമയങ്ങളെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുകയും ആദ്യങ്ങളുടെ സമയങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന സ്വഭാവത്തിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്തവരാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അവസ്ഥ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ദേഹം റഹ്മത്തുള്ളാഹിയുടെ സംഭവം പറഞ്ഞു. ഒരിക്കൽ ഖദർ അലൈഹിസ്സലാം അദ്ദേഹം ഇബ്രാഹിം ബിൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. വലിയ രാജാവായിരുന്നു ഇബ്രാഹിം ബിൻ റഹ്മത്തുള്ളാഹ്. അദ്ദേഹം രാജപദവിയെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതത്തെ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി ആ രാജാധികാരങ്ങൾ ഉപേക്ഷിച്ചു പോയ മഹാനാണ്. അപ്പൊ അദ്ദേഹത്തെ ഇബ്രാഹിം ഖദർ അലൈഹിസ്സലാം കാണാൻ വേണ്ടി വരികയാണ്. ലോകത്തുള്ള എല്ലാവരും ഖദർ നബിയെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, നബിയാണോ മലക്കാണോ വലിയാണോ എന്നൊക്കെ അഭിപ്രായമുള്ള വ്യക്തിയാണ്, ഏതായാലും ആ മഹാനായ മനുഷ്യനെ കാണാൻ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ എന്നെ തേടി മറ്റുള്ളവർ അന്വേഷിക്കുകയും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മനുഷ്യനാണ് ഖദർ അലൈഹിസ്സലാം, മനുഷ്യൻ അല്ലെങ്കിൽ മലക്കാണെങ്കിൽ വലിയാണെങ്കിൽ. അപ്പൊ ആ നിലയിൽ അദ്ദേഹം ഒരിക്കൽ നേരിട്ട് ഇബ്രാഹിം ബിൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയാണ്. വന്നു, മുസാഫ പറഞ്ഞു, സലാം പറഞ്ഞു. സലാം മുസാഫ ചെയ്തതിനു ശേഷം അദ്ദേഹം ഇബ്രാഹിം ബിൻ അദ്ദേഹത്തിന്റെ നിദ്രയിൽ തന്നെ കഴിഞ്ഞുകൂടി. അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതമായി, ഖദർ അലൈഹിസ്സലാമിന് എന്താണ് എന്നെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇദ്ദേഹം വെറും സലാം മടക്കി അദ്ദേഹത്തിന്റെ ജോലിയിൽ ദിക്കറിൽ കഴിഞ്ഞുകൂടുന്നു. ഇതൊരു വലിയ അത്ഭുതമാണല്ലോ. അദ്ദേഹം തുറന്നു തന്നെ ചോദിച്ചു, എന്നെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള ഖദറാണ് ഞാൻ, പക്ഷെ നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നിട്ട് നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, ആ കാര്യത്തെ പറ്റി അന്വേഷിക്കുന്നു പോലുമില്ല, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുമായി ബന്ധപ്പെടുന്നത് അതിൽ നിന്നും ഒഴിവുള്ള അള്ളാഹുമായി ബന്ധമില്ലാത്തവരാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുക. എനിക്ക് അള്ളാഹുവിന്റെ ജോലിയിൽ നിന്നും അള്ളാഹുമായുള്ള ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള സമയമില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ നിങ്ങളെ കാണാനുള്ള ഈ സമയം പോലും ലഭ്യമല്ലാത്തത്, ആഗ്രഹിക്കാത്തത് എന്ന് ഇബ്രാഹിം ബിൻ അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ഖദർ അലൈഹിസ്സലാമിന് മറുപടി കൊടുത്തു. ഇതിനെ സമയത്തെ സമ്പൂർണ്ണമായി വിനിയോഗിക്കൽ മഹാന്റെ ലക്ഷ്യമായിരുന്നു. ആ നിലയിൽ അദ്ദേഹം തന്നെ സമയത്തെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സംഭവം നമ്മളെ കേൾപ്പിക്കായിരുന്നു എന്ന് പറയുന്ന ആ പണ്ഡിതൻ, ഡൽഹിയിലെ പണ്ഡിതനാണ് മീർസ മദ്ഹർ ജാനാ ജാനാൻ റഹ്മത്തുള്ളാഹ്. അപ്പൊ അദ്ദേഹം ഡൽഹിയിലെ ഷെയ്ഖാണ്. അദ്ദേഹത്തെ നാനാഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ വരികയും ബൈനം ചെയ്ത് തസ്കീയത്തിന്റെ ആത്മസംസ്കരണ മാർഗത്തിൽ ഷെയ്ഖായി സ്വീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അഫ്ഗാനിസ്ഥാനിലെ ബൽഹിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ നിലയിൽ തസ്കീയത്തിന്റെ സിൽസിലയിൽ നക്ഷബന്ധി തരീഖത്തിന്റെ മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. ഇങ്ങനെ സിൽസിലയിൽ പങ്കുചേരാൻ വേണ്ടി രണ്ടുപേര് ബൽഹിൽ നിന്ന് വന്നു. മഹാനവളെ അറിയില്ല, ആദ്യമായി വന്നതാണ് ഡൽഹിയിൽ. ആരാണ് ഈ മഹാനെന്നും അറിയില്ല. മഹാൻ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന ആ പള്ളിയിൽ വന്നു. ഹൗദന്റെ സൈഡിൽ ഇരുന്ന് ഉദവ് ചെയ്യാൻ ആരംഭിച്ചു. അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഹൗദന്റെ ഇനി ഹൗദാണോ വലുത്, അതല്ല ബൽഹയിലെ ഹൗദാണോ വലുത് എന്ന് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. മഹാനവളത് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നമസ്കാരം ഈ ഊതെല്ലാം ചെയ്തതിന് ശേഷം മഹാനവരുടെ അടുക്കലേക്ക് ബൈബിൾ ചെയ്യുന്നതിന്റെ ആഗ്രഹത്തിലെത്തി. അപ്പൊ അവരിങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഹൗദിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞോ? ഈ ഹൗദാണോ വലുത്, അതോ ബൽഹിലെ അഫ്ഗാനിസ്ഥാനിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഹൗദാണോ വലുത് എന്ന് നിങ്ങൾ ചർച്ച ചെയ്തല്ലോ, അതിലൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടാണോ എന്റെ അടുക്കൽ വന്നത്? അപ്പോ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും അവരെയും ഏർപ്പെട്ടിരുന്ന സംഭാഷണവും സംസാരമെല്ലാം വ്യർത്ഥമാണ്, അനാവശ്യമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള തമ്പീഹിന് വേണ്ടിയാണ് അദ്ദേഹം ഈ നിലയിൽ അവരോട് ചോദിച്ചു. അപ്പോൾ അവരാകെ മുഴങ്ങി. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ആദ്യം വൈകി ചെയ്യുന്നത് പോകട്ടെ, ആദ്യം ഇതാണോ വലുത് അതാണോ നാട്ടിൽ ബൽഹയിൽ പോയി അതാണോ വലുത് എന്ന് തീരുമാനിച്ച് ഉറപ്പായൊരു തീരുമാനമെടുത്തിട്ട് നിങ്ങൾ വരിക, പിന്നെ വൈകത്താകാമെന്ന് മഹാനവികൾ പറഞ്ഞു. അപ്പൊ സമയം അനാവശ്യമായി ചെലവഴിക്കുക, അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുക, ഇത് പാടില്ലാത്ത കാര്യമാണെന്ന് സൂചിപ്പിക്കുക, അതേപോലെ തന്നെ തഹ്ഖീഖില്ലാതെ ഉറപ്പില്ലാതെ വ്യക്തതയില്ലാതെ ഒരു കാര്യം വെറുതെ ഇങ്ങനെ പറയുക, അതായിരിക്കും വലുത്, ഒരാൾ പറയുന്നു അതാണ് വലുത്, മറ്റൊരാൾ പറയുന്നു അല്ല അത് ചെറുതാണ് ഇതാണ് വലുത്. അപ്പൊ വ്യക്തതയില്ലാതെ കൃത്യതയില്ലാത്ത വർത്തമാനങ്ങൾ അതും ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മഹാനവികൾ ഇപ്രകാരം പറഞ്ഞത്. അപ്പൊ ഈ സംഭവം മഹാനവികൾ പറയുകയാണ്, നമ്മൾ ഇന്ന് വിദ്യാർത്ഥികളും ഉലമാക്കളും പണ്ഡിതന്മാരും നമ്മുടെ സമയങ്ങൾ ധാരാളമായി അനാവശ്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിൽ നിന്നിറങ്ങി, അപ്പോൾ അവിടെ ഒരാളെ കണ്ടാൽ 15 മിനിറ്റ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്, അപ്പോഴും അവിടെ ഒരാളെ കണ്ടാൽ അവിടെയും 15 മിനിറ്റ്. പിന്നെ കിതാബ് തുറക്കുന്നതിന് മുമ്പ് അവിടെയും എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് 15 മിനിറ്റ് അവിടെ പാഴാക്കി കളയും. അപ്പൊ ഇതേപോലെ നമ്മളുടെ സമയങ്ങൾ, വിദ്യാർത്ഥികളായ നമ്മുടെ സമയങ്ങൾ, അതേപോലെ ആലിമീങ്ങളുടെ സമയങ്ങൾ, ഇതേപോലെ വ്യർത്ഥമായ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ അങ്ങേയറ്റം ആഴ്ന്നു കഴിഞ്ഞു കൂടുകയാണ്. സമയം എങ്ങനെ വിനിയോഗിക്കണം, അതിലെത്ര സ്ഥാനമാണ്, മഹത്വമാണ്, അതെങ്ങനെ വിനിയോഗിക്കണം എന്നതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തക്രാറിന്റെ ഹൽക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ പിന്നെ ആരെങ്കിലും ഒരു വെടിപൊട്ടിക്കും, പിന്നെ അതിന്റെ പിന്നാലെ പോയി തക്രാറിന്റെ സമയം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും തക്രാറിന് വന്നതാണെന്ന് പോലും അറിയില്ലാത്ത നിലയിൽ സംഭാഷണത്തിൽ കുടുങ്ങിപ്പോവുകയും വെറുതെ സമയങ്ങൾ വളരെ കൂടുതലായി പാഴായി പോവുകയാണ്. ഇതിൽ സമയങ്ങൾ ഈ മോശമായ നിലയിൽ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ വ്യർത്ഥമായ രൂപത്തിൽ ഒരു ഗുണവുമില്ലാതെ ഉപയോഗിക്കുന്നതിൽ നമ്മൾ അകപ്പെട്ടു പോയിരിക്കുന്നു. ഈ മഹാന്മാരുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളം നല്ല നിലയിൽ കൂടിയാണ് അവരവരുടെ സമയങ്ങളെ വിനിയോഗിച്ചത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹിന്റെ സംഭവം, അതേപോലെ മൗലാന അല്ലാമ മീർസ മദഹർ ജാനാ റഹ്മത്തുള്ളാഹിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഈ സംഭവം എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന സമയത്തിന്റെ ഈ ഉയർന്ന അവസ്ഥയെ സംബന്ധിച്ചാണ്. അതെ, നമ്മുടെ ഈ സമയങ്ങൾ എപ്രകാരം വിനിയോഗിക്കണം, അതൊരു അസംസ്കൃത പദാർത്ഥമാണ്. നമ്മുടെ അടുക്കൽ കിട്ടിയിരിക്കുന്ന ഓരോ വസ്തുക്കൾ നിർമ്മിക്കാൻ ഫാക്ടറിയിൽ അസംസ്കൃത പദാർത്ഥങ്ങൾ കിട്ടുന്നു. അതേപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത സാധനമാണ് നമ്മുടെ കയ്യിലെ സമയം. ആ സമയത്തെ നമ്മൾ എങ്ങനെയാക്കുന്നു, ആ അടിസ്ഥാനത്തിലാണ് ആ സമയത്തിന് മൂല്യം ഉണ്ടാവുക. ഉദാഹരണമായി നമ്മൾക്ക് പറഞ്ഞു തന്നു, ഒരു സ്വർണത്തിന്റെ ഒരു ഭാഗം നമ്മൾക്ക് കിട്ടിയ ഒരു കഷണം, അതൊരു സൈക്കിളിന്റെ ഭാഗമാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, അതുകൊണ്ട് ഒരു സൈക്കിളിന്റെ ഒരു പാർട്സ് ഉണ്ടാക്കിയെങ്കിൽ അതിന് സൈക്കിളിന്റെ വിലയെ ഉണ്ടാവുകയുള്ളൂ. ഒരു 1500 രൂപ വിലയുള്ള സൈക്കിളാണെങ്കിൽ ആ സൈക്കിളിന് ഈ ഭാഗമായി ഈ സ്വർണത്തിന്റെ ഭാഗത്തിന് ഒരു 150 രൂപ വില ഉണ്ടാവും. അപ്പൊ അത് വില കുറഞ്ഞ സാധനത്തിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം ഇടിയുകയാണ്. ഇനി അതൊരു കാറിന്റെ പാർട്സ് ആയിട്ടാണ് മാറുന്നതെങ്കിൽ അത് 1,50,000 വിലയുള്ള ഒരു കാറിന്റെ ഈ സ്വർണത്തിന്റെ പാർട്സിന് ഒരു 15,000 അല്ലെങ്കിൽ 20,000 രൂപ വിലയുള്ളതായി മാറും. ഒരേ സാധനം തന്നെയാണ്, അത് കാറിന്റെ ഭാഗമായപ്പോൾ അതിന് വില കൂടി, അത് സൈക്കിളിന്റെ ഭാഗമായപ്പോൾ അതിന് വില കുറഞ്ഞു. ഇനി അത് പ്ലെയിനിന്റെ ഭാഗമായിട്ടാണ് മാറുന്നതെങ്കിൽ അത് കോടികൾ വില വരുന്നതാണ് ആ പ്ലെയിൻ. അപ്പൊ അതിന്റെ ഭാഗമായപ്പോൾ അതേ സ്വർണം തന്നെ അത് വലിയ വിലയുള്ള ഒരു സാധനമായി മാറും. അതുപോലെ അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ സമയം, അത് ഏത് നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, ഈ സ്വഭാവത്തിൽ ആ സമയം നമ്മൾക്ക് പ്രയോജനമുള്ളതായി നമ്മൾക്ക് നമ്മളെ തന്നെ മൂല്യമുള്ളതാക്കി മാറ്റുകയാണ്. അപ്പൊ ഈ നിലയിലുള്ള റോ മെറ്റീരിയലാണ്, അസംസ്കൃത സാധനമായിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഈ സമയം. അത് ഏത് നിലയിൽ നമ്മൾക്ക് മാറ്റാം, വലിയ മൂല്യമുള്ളതുമാക്കി മാറ്റാം, അതിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ച് വളർന്ന് നമ്മൾ സമൂഹത്തിൽ വലിയ ഗുണം ചെയ്യുന്നവരായി മാറാൻ നമുക്ക് കഴിയും. ഇനി ആ സമയത്ത് വെറുതെ വേസ്റ്റായി നമ്മൾ ചെലവഴിക്കുന്നു, ഗുണകരമല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്രകാരം ഒരു തടി അത് ചിതൽ തിന്നുപോകുന്നു, ഒരു ഗുണവുമല്ലാതെ വെറും ഇതായി നശിച്ചു പോകുന്നു. അതേപോലെ അത് നമുക്ക് ഒരു ഗുണവുമില്ലാതെ സമയങ്ങൾ വേസ്റ്റ് ആവുകയും നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും ഇല്ലാത്തവരായി കരസ്ഥമാക്കേണ്ടതൊന്നും കരസ്ഥമാവാതെ വെറും സീറോ ആയിട്ട് നമ്മൾ പോകേണ്ടി ആയിത്തീരുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാകും. നമ്മൾക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ തിരിച്ചറിഞ്ഞതിന്റെ കാര്യമില്ല. അള്ളാഹു നമ്മളെ ഇവിടെ എത്തിച്ചു, ഈ മദ്രസയിൽ കൊണ്ടുവന്നാക്കി ഇൽമ് പഠിക്കാനുള്ള സാഹചര്യത്തിൽ നമ്മളെ എത്തിച്ചു. നമ്മൾക്ക് അള്ളാഹു സമയവും തന്നു, നമ്മൾക്ക് ജീവിതവും തന്നു. ഈ സമയങ്ങളെ ഈ നിലയിൽ വളരെ നല്ല നിലയിൽ കൂടി ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ, അതിന് വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾക്ക് ഒരു ഗുണവും ഇല്ലാത്തതാവുകയും നമ്മൾ വരെ നശിച്ചു പോകുന്ന ഒരു ഗുണവും നമ്മൾക്കില്ല. ദുനിയാവിൽ മാത്രത്തിനും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്ത നിലയിൽ നമ്മളായി പോകും. ഈ മഹാന്മാരുടെ ജീവിതങ്ങൾ ഏറ്റവും ഉന്നതമായി തീരുന്നത്, അത് നാട്ടിൽ സമൂഹത്തിന് ഗുണകരമായി തീരുന്നത്, അതേപോലെ അവർക്ക് ദുനിയാവിലും ആഹ്രത്തിലും അവർക്ക് പ്രയോജനമുള്ളതായി തീരുന്നത് ഈ നിലയിൽ സമയത്തെ വളരെ നല്ല നിലയിൽ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചതിന്റെ പേരിലാണ്. അപ്പൊ ആ നിലയിൽ നമ്മുടെ സമയങ്ങളുമായി തീർന്നാൽ നമ്മൾ വലിയ ഉയർന്ന അവസ്ഥയിലേക്ക് വരും. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമായി, നമ്മൾക്ക് ഗുണമായി നമ്മുടെ സമയങ്ങൾ സംരക്ഷിക്കപ്പെട്ട നിലയിൽ അള്ളാഹുന്റെ അടുക്കൽ അവൻ നദീൻ അഹ്മാനിൽ അവരും മുകളിലോ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ പെട്ടവരായി ഫലാഹുള്ളവരായി നമ്മൾ ആഹ്റത്തിൽ എത്താൻ കഴിയും. വിദ്യാർത്ഥികളായി നമ്മൾ വളരെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതാണ് ഈ സമയത്തെ സമ്പൂർണ്ണമായി നല്ല നിലയിൽ മാത്രം വിനിയോഗിക്കുക, മുഴുവൻ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, സമയത്തെ ഗുണപ്രദമായ കാര്യങ്ങളിൽ മാത്രം വിനിയോഗിക്കുക എന്നുള്ളത്.
میں دعا کر لیں اللہ تعالی ہم سب کو زندگی کے ان اوقات کو کما حق ہو وصول کرنے کی توفیق عطا فرمائے. سبحانک اللہم و بحمدک و تبارک اسمک و تعالی جدک و لا الہ غیرک اللہم صلی و سلم و بارک علی سیدنا و مولانا محمد و علی آلی سیدنا و مولانا محمد كما تحب وترضى بعدد ما تحب وترضى. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم وفقنا لما تحب وترضى من القول والعمل والفعل والنية والهدى. اللهم اجعلنا هادين مهتدين غير ضالين ولا مدلين سلما لأوليائك وحربا لأعدائك اللہ ان تمام طلباء کو علوم نافیہ، اعمال صالحہ، اخلاق فاضلہ سے آراستہ فرما، برے اخلاق، برے کردار و گفتار، برے عادات و اطوار، بری صحبتوں اور برے لوگوں کی بری عادتوں کا نشانہ بننے سے ان کی پوری پوری حفاظت فرما، اپنی شان ربوبیت سے اللہ تو ان کی تربیت فرما کر ان کو اپنے ماں باپ اور اساتذہ کی آنکھوں کی ٹھنڈک، ان کے دل کا سرور، ان کے لیے صدقہ جاریہ اور ان کی امیدوں سے بڑھ کر کے بنا دے۔ اللہ اس جامعہ کوثریہ کو ہر نوع کی ترقیات سے مالا مال فرما، اس کے علمی، اخلاقی، انتظامی، تعلیمی، تربیتی، اسلامی معیار کو بلند سے بلند تر فرما، اس کے قائم کرنے والوں، چلانے والوں، پڑھانے والوں، پڑھنے والوں، تعاون کرنے والوں، تعلق محبت رکھنے والوں سب کو بے انتہا قبول فرما، اس کی تمام ضروریات کی اپنے خزانے غیب سے حفاظت فرما، ہر قسم کے شرور، فتن، آفات، بلیات، مکارے سے اس کی پوری پوری حفاظت فرما۔ ربنا تقبل منا انک انت السمیع العلیم وتب علینا انک انت التواب الرحیم۔ صلی اللہ تعالیٰ علی خیر خلقہ سیدنا و مولانا محمد و آلہ و اصحابہ اجمعین۔